ഇത് ഒരുക്കത്തിന്റെ സമയം. കെ ജെ മാത്യു. പാത്മോസ് ദ്വീപിൽ വച്ച് വിശുദ്ധ യോഹന്നാൻ ഉണ്ടായ ദൈവീക വെളിപാട് കാലാതിവർത്തിയായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ദൈവനിരാസവും ഭൗതിക സെക്കുലർ ചിന്തകളും മുൾച്ചെടി പോലെ വചനത്തെ ഞെരുക്കുന്ന ഇക്കാലത്ത് അവയുടെ പ്രസക്തി ഏറെയാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പലതിനെയും പലരെയും പ്രതിഷ്ഠിക്കുവാൻ മനുഷ്യൻ തിരക്ക് കൂട്ടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. വെളിപാട് സന്ദേശവും നൽകപ്പെട്ടത് ഇതിന് സമാനമായ ഒരു കാലത്താണെന്ന് ഓർക്കണം. റോമ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ ജനങ്ങളെല്ലാവരും തന്നെ ദൈവവും കർത്താവും എന്ന് വിളിച്ച് ആരാധിക്കണം എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അതിന് വിസമ്മതിച്ചവരെല്ലാം ക്രൂരമായ മർദ്ദനത്തിന് വിധേയരായി. ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ അലൗകികമായ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. 7 സഭകൾക്കും ആവശ്യമായ തിരുത്തലുകൾ നൽകുകയും പതറാതെ പോരാടുന്നവർക്ക് തൻ്റെ അന്തിമ മഹത്വത്തിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്ന് ബോധ്യം നൽകുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ ലവോദിക്കയിലെ സഭയ്ക്ക് നൽകുന്ന സന്ദേശം ഇക്കാലത്ത് കൂടുതൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സഭയെക്കുറിച്ച് കർത്താവിന് ഗുരുതരമായ ഒരു പരാതിയാണുള്ളത്. അതായത്, ഈ സഭക്കാർ തണുപ്പോ ചൂടോ ഇല്ലാത്തവരാണ്. ദൈവത്തെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങളില്ലാത്തവർ, കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ ചഞ്ചല ചിത്തരായിട്ടുള്ളവർ, എന്തായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. ദൈവം ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ലവോദിക്കക്കാർ ചിന്തിക്കാൻ കാരണമെന്ത്? അക്കാലത്തെ ഒരു പ്രമുഖ വ്യവസായ നഗരമായിരുന്നു ലവോദിക്ക. അനേകം വ്യവസായ സ്ഥാപനങ്ങളും അവയെ സഹായിക്കുന്ന പണമിടപാട് സ്ഥാപനങ്ങളും തഴച്ചു വളർന്നിരുന്ന ഒരു പ്രദേശം. പണത്തിൻ്റെ സമൃദ്ധിയിൽ അവർ അനുഗ്രഹിച്ച ദൈവത്തെ മറന്നു. ഭൗതികമായി തങ്ങൾ സുരക്ഷിതരും സ്വയം പര്യാപ്തരുമാണെന്ന ചിന്ത അവരെ അഹങ്കാരോന്മത്തരാക്കി. ദൈവം സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള വകയൊക്കെയുണ്ട് എന്ന ചിന്ത കടന്നുകൂടിയപ്പോൾ ദൈവീക കാര്യങ്ങളിൽ ഒരു അലസ മനോഭാവം വന്നു. പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ചൂടും തണുപ്പും ഇല്ലാത്ത മന്ദോഷണാവസ്ഥ. ഈ അഹങ്കാര ചിന്തയെയാണ് കർത്താവ് കുറ്റപ്പെടുത്തുന്നത്. എന്തെന്നാൽ, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. വെളിപാട് 3:17. തങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന സമ്പത്ത് ആത്യന്തികമായി അവർക്ക് ഉപകരിക്കുകയില്ല. ഭൗമിക സമ്പത്തിന്റെ നശ്വരതയെക്കുറിച്ച് തന്റെ ഇഹലോകവാസകാലത്ത് കർത്താവ് മുന്നറിയിപ്പ് നൽകിയതോർക്കാം. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. ഈ ഉൾക്കാഴ്ച ലവോദിക്കക്കാർക്ക് നഷ്ടപ്പെട്ടിരുന്നു. കാരണം, ഭൗതിക സമ്പത്തെന്ന തിമിരം അവരെ ബാധിച്ചിരുന്നു. ആധുനിക മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖവും ഇതുതന്നെയാണ്. ഭൗതിക സമ്പത്തും സുഖവുമാണ് ഇന്ന് അനേകരുടെ ദൈവം. അതിനുവേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നതും സമയത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നതും. ഇവിടെ എങ്ങനെ ഒരു സ്വർഗം പണിയാം എന്ന ചിന്ത അവനെ നയിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഒരു മേമ്പൊടി ആത്മീയത കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണവർ. യഥാർത്ഥ സമ്പത്തായ കർത്താവിനെ മറന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപം. അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ചിന്ത പോലും തുടച്ചു മാറ്റപ്പെടുന്ന വിധത്തിൽ ഭൗതിക ചിന്ത മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. തനിക്കുവേണ്ടി അധ്വാനിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല എന്നും അവർക്ക് പ്രതിഫലം നൽകുവാൻ താൻ വീണ്ടും വരും എന്നുമുള്ള വാഗ്ദാനം നാം മറന്നുപോയി. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവർ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മത്തായി 16:27. യുഗാന്ത്യ ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ ലോകം എത്ര സുന്ദരമായി കാണപ്പെട്ടാലും അതിന് ഒരവസാനമുണ്ടെന്നും അത് കടന്നു പോകുന്നതാണെന്നുമുള്ള സന്ദേശം ഊന്നൽ കൊടുത്ത് നൽകുന്നതിൽ നാം പരാജയപ്പെട്ടു. അതല്ലേ ഇന്നത്തെ ആത്മീയ മന്ദോഷ്ണതയുടെ കാരണം? സഭയുടെ ആരംഭകാലത്ത് തുടർച്ചയായി നൽകപ്പെട്ട സന്ദേശം ഈ ലോകത്തിന്റെ ക്ഷണികതയും വരാനിരിക്കുന്ന ലോകത്തിന്റെ മനോജ്ഞതയുമായിരുന്നു. വിശുദ്ധ പത്രോസും ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന്റെ ദിനം കള്ളനെപ്പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. 2 പത്രോസ് 3:10. ഈ ലോകം നശ്വരമാണെന്നും കർത്താവിന്റെ ദ്വിതീയ ആഗമനം അപ്രതീക്ഷിതമായ സമയത്തുണ്ടാകുമെന്നുമുള്ള സന്ദേശം കൂടുതൽ ശക്തമായി കൂടെ കൂടെ നൽകേണ്ടിയിരിക്കുന്നു. ഭൗമിക ജീവിതത്തിന്റെ ക്ഷണികത ഒരുവന്റെ മനസ്സിൽ രൂഢമൂലമായാൽ മാത്രമേ പരലോക ജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ സാധിക്കൂ. ആത്മീയ കാര്യങ്ങളിൽ തീഷ്ണതയും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാകണമെങ്കിൽ ഈ അവബോധം അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ പത്രോസിന്റെ വാക്കുകൾ ഇക്കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. 2 പത്രോസ് 3:11. അതിനാൽ ലവോദിക്കാർക്ക് കർത്താവ് നൽകുന്ന സന്ദേശം നമുക്ക് വചനം പ്രഘോഷിക്കുന്നവർക്കും വചനം ശ്രവിക്കുന്നവർക്കും വളരെ ഗൗരവമായി എടുക്കാം. ലോകമെമ്പാടും വ്യാപിച്ച കോവിഡ് എന്ന മഹാമാരിയിലൂടെ ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ കഴിവ്, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ എല്ലാം നിസാരമാണ്. ആത്യന്തികമായ സുരക്ഷിത അഭയകേന്ദ്രം ദൈവം തന്നെയാണ്. അതിനാൽ ഹൃദയപൂർവം അവിടുത്തെ അന്വേഷിക്കാനുള്ള അവസരമാണിത്. കർത്താവ് പറയുന്നു, തീഷ്ണതയുള്ളവരാകുക, അനുതപിക്കുക. വെളിപാട് 3:20. ഹൃദയവാതിൽ തുറക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടെ അങ്ങയെ തേടുവാൻ എന്നെ അനുഗ്രഹിച്ചാലും. പരിശുദ്ധയമ്മേ, വിശുദ്ധ യൗസേ പിതാവേ, ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.